أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم عنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. اللهم اجعلنا لك شاكرين، لك ذاكرين، لك راهبين، لك مطيعين، لك مخبتين، إليك أواهين منيبين. ربنا تقبل توبتنا، واغسل حوبتنا، وأجب دعوتنا، وثبت حجتنا، وسدد ألسنتنا، واهد قلوبنا، واصل سخيمة صدورنا. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، وجعلنا هداة مهتدين. أما بعد، سورة الدخان ده تفسير له أوسان باقة الآية إن شاء الله إن نعمل بشديق الكنب في سورة له نالبت مون مدل الآية سردك رب سبحانه وتعالى قرين إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون. هي آية غريل نرجى شكشه كورتش الله فلا أمر شنغل عنه لك رب سبحانه وتعالى قرين إن شجرة الزقوم ترسيهم زقوم وركشم زقوم وركشم أنه نرجى الولرون أديب بيانك رمايا أغيتم موشمايا وركشم هذا طلعوها كأنه رؤوس الشياطين. قرآن البرنة كان هذا بشاج عند بشاج كرد ثالقل بوله وداعو ما ذكرنا. نارك تيند أديت تيند أنا هذا ولاهنا. وكو هذا ما ترام شيء بيشان ما ذي تيند بيانا كده يوم. هذا بورا دكتر ما ترام موسى ما نه هذا من سلاك. كارن مارم إيوه أنا سادار ولاهيجا. مارم ولاهيجا تيل لا. ذي تيل ولاهنا. നരകത്തിയിൽ വളരുന്ന അങ്ങേറ്റം മോശമായ വൃക്ഷമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ നരകക്കാരെ ശിക്ഷിക്കാൻ ഇങ്ങനെ ഒരു മരം നരകത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ അദാബ് ഒരാൾക്കും സഹിക്കാൻ സാധിക്കാത്ത അദാബാണ്. തഫ്സീറുകളിൽ കാണാം നരകക്കാർ വിശന്നു വലഞ്ഞാൽ ഈ മരത്തിലേക്ക് ചെന്ന് അതിൽ നിന്ന് ഭക്ഷിക്കും എന്ന്. കാരണം അവർക്ക് കൊടും വിഷമാണ് അവിടെ ലഭിക്കുക. കൊടും വിഷപ്പ് അവരവിടെ അനുഭവിക്കേണ്ടി വരും. കൊടും ദാഹം, തീരാത്ത ദാഹം. എന്നാൽ കഴിക്കാൻ ലഭിക്കുന്നതും കുടിക്കാൻ ലഭിക്കുന്നതും വലയാദുബില്ലാ വളരെ മോശമായ ഭക്ഷണവും പാനീയവുമാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹു ഈ നരകത്തെക്കുറിച്ച് നമ്മെ ഭയപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ ഖുർആനിൽ. നമ്മൾ ഭയപ്പെടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വതആലയാണ് അതിൻ്റെ കാര്യം ഭയാനകരമാക്കി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവാണ് അതിനെക്കുറിച്ച് നമ്മെ ഭയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവാണ് അത് ഭയാനകരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവാണ് അത് വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം നിസ്സാരമല്ല, അതിനെ പേടിക്കേണ്ടതുണ്ട്. പേടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതിനെ സൂക്ഷിക്കാൻ നിങ്ങളതിനെ സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങളെയും കുടുംബത്തെയും അതിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ശിക്ഷയുടെ പല ഇനങ്ങളുണ്ട്, പല രൂപത്തിലുള്ള ശിക്ഷകൾ. ഒരു തരത്തിലല്ല, മറിച്ച് പല തരത്തിലാണ് നരകശിക്ഷ. അവിടുത്തെ ഒരു മരമാണ്, അവിടെയുള്ള ഒരു മരമാണ് സക്കൂം വൃക്ഷം. അള്ളാഹു പറയുന്നു തആമുൽ അസീം, അത് ഭക്ഷണമാണ്. അൽ അസീം, അസീം എന്നാൽ ഏറ്റവും കൊടിയ പാപിയായവൻ, കൊടിയ പാപിയായവന്റെ ഭക്ഷണമാണത്. ആ സക്കൂം വൃക്ഷം എങ്ങാനും അതിലൊരൽപഭാഗം എങ്ങാനും ഭൂമിയിൽ അടർന്നു വീണിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കുകയില്ല, അത്രയും മോശമാണ്. സ്വർഗത്തിലെ പാനീയങ്ങളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് വല്ലതും ഈ ഭൂമിയിൽ വന്നിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ളവർ ഭൂമിയിൽ മുഴുവൻ അതിന്റെ സുഗന്ധവും അതുകൊണ്ടുള്ള ഖൈറും നിറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു നിസ്കാരത്തിൽ മുന്നോട്ടു പോവുകയും പിന്നോട്ട് വരികയും ചെയ്ത സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു, നരകം കണ്ടപ്പോഴാണ് ഞാൻ പിന്നിലേക്ക് മാറിയത്, സ്വർഗം കണ്ടപ്പോൾ അതിലൊരു പഴം പറിച്ചെടുക്കാൻ ഞാൻ മുന്നിലേക്ക് ചെന്നതാണ്. ഞാനെങ്ങാനും അത് പറിച്ചിരുന്നുവെങ്കിൽ ദുനിയാവ് അവസാനിക്കുവോളം നിങ്ങൾക്കതിൽ നിന്ന് തിന്നാൻ സാധിക്കുമായിരുന്നു. അള്ളാഹു അക്ബർ, ചിന്തിച്ചു നോക്കൂ അതിന്റെ വലിപ്പം എത്രയാണ്. സ്വർഗത്തിലെ പഴങ്ങളും സുഖങ്ങളും സൌകര്യങ്ങളും എല്ലാം നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ആ പേരുകൾ അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അത് ദുനിയാവിലുള്ളതുപോലെയല്ല, അത് ദുനിയാവിലെ പഴം പോലെയുള്ള പഴമല്ല, പേരിലാണ് സാദൃശ്യം. എന്നാൽ അതിലെ രുചിയിലും അത് കഴിച്ചാലുണ്ടാകുന്ന നന്മയിലും ഗുണത്തിലും സന്തോഷത്തിലുമൊക്കെ അത് തമ്മിൽ, ദുനിയാവും ആഖിറത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അസീമായിട്ടുള്ള ആളുകളുടെ, പാപികളായ ആളുകളുടെ ഭക്ഷണമാണത്. അവരത് കഴിക്കും. എന്നാൽ കഴിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? കൽ മുഹ്ലി, മുഹുല് പോലെയാണത്. മുഹുലെന്നാൽ ചെമ്പ് പോലെയുള്ള ലോഹങ്ങൾ ഉരുക്കിയെടുത്താലുള്ള വെള്ളം എങ്ങനെ ഉണ്ടാകും? ഇതാണ് മുഹൽ. ലോഹമുരുക്കിയതുപോലെ യഗ്ലി, അത് തിളച്ചുമറിയും. ഫിൽ ബുതൂൻ, എവിടെ? വയറ്റിൽ തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കും. വലയ്യാദുബില്ലാ, മരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, മരിക്കുകയില്ല, മരണമില്ല, മറിച്ച് അവിടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കൊടിയ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ അവൻ അനുഭവിച്ച ഒരു സുഖവും ആ നരകത്തിലെ ശിക്ഷയുടെ ഒരു ഒരു അംശത്തിന് പോലും പകരമാവുകയില്ല. അതുകൊണ്ടാണ് ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ചാൽ നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ, എന്നിട്ട് അവനോട് നീ വല്ല സുഖവും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് മാ ബറബി മറബി നഅയ്മുൻ ഖത്തു, ഒരനുഗ്രഹവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന്, ഒരു സുഖവും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. എല്ലാം അതോടെ തീർന്നുപോകും. കാരണം ഈ ദുനിയാവ് പരലോകത്തെ തട്ടിച്ചു നോക്കിയാൽ എത്രയോ നിസാരമാണ്. ഒരു താരതമ്യത്തിനു പോലുമില്ല ഇത്, അതുമായൊരു താരതമ്യത്തിനു പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ദുനിയാവും ആഖിറത്തും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾ തന്റെ വിരൽ കടലിൽ മുക്കിയെടുത്താൽ എന്താണ് വിരലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ളത്, എന്താണ് കടലിലുള്ളത്? ഇതുപോലെയാണ് ദുനിയാവും ആഖിറത്തും. എന്താണ് വിരലിലുണ്ടാവുക, എന്താണ് കടലിലുള്ളത്? രണ്ടു തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ദുനിയാവ് ഒന്നാകെ തുടങ്ങിയത് മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാലും പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസാരമാണ്. എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയിട്ടില്ല. ലോകത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എനിക്കും നിങ്ങൾക്കും ആയുസ്സില്ല. എനിക്കും നിങ്ങൾക്കും കിട്ടിയ ആയുസ് വളരെ കുറവാണ്. ആ ആയുസ്സിൽ ബാക്കിയുള്ളത് അതിലും കുറവാണ്. ഇത് തന്നെ ദുനിയാവ് ആകെ നിസാരമാണ്. അതിൽ നമുക്ക് കിട്ടിയത് വളരെ നിസാരമാണ്. അതിന് ബാക്കിയുള്ളത് അതിനേക്കാൾ നിസാരമാണ്. ഒരു അസ്ർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാറായാൽ, അസ്തമിക്കാറായ സൂര്യൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിന്തിച്ചു നോക്കൂ, ആ സമയം എത്ര നേരമുണ്ട് ഇത് അസ്തമിക്കാൻ? വളരെ കുറച്ച് നേരം മാത്രമുള്ള ആ സമയം. അതുപോലെ ഇത് ദുനിയാവാകെ ബാക്കിയുള്ളൂ. യഥാർത്ഥത്തിൽ ദുനിയാവ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയ കാലം തട്ടിച്ചു നോക്കിയാൽ ദുനിയാവ് ഒന്നാകെ ആകെ അത്രേ ബാക്കിയുള്ളൂ. അതിനെനിക്കും നിങ്ങൾക്കും വളരെ കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എനിക്കും നിങ്ങൾക്കും മുന്നിൽ മരിച്ചു വീഴുന്നവർ, അവർ ഇപ്പൊ ഞാൻ മരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവരാരും അങ്ങനെ വിചാരിച്ചില്ല, നമ്മളൊക്കെ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്നതാണ്. എന്നാൽ അവരുടെ മയ്യത്തുകളാണ്, അവരിൽ പലരുടെയും മയ്യത്തുകളാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവരണിഞ്ഞ വസ്ത്രം അഴിച്ചത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ്, അണിഞ്ഞത് അവരായിരുന്നു. ആ വസ്ത്രം അണിഞ്ഞത് അവരായിരുന്നു, എന്നാൽ അഴിച്ചത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ്. അവരുടെ വസ്ത്രം മാറി, അവർ മയ്യത്തായി മാറി. ഒരാളും അവരെ കുറെ കാലം അവിടെ വെച്ചിരിക്കാമെന്ന് ചിന്തിക്കുകയില്ല. എത്രയും പെട്ടെന്ന് അത് അടക്കുക എന്നതായിരിക്കും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ പോലും ചിന്ത. എപ്പോഴാണ് കബറടക്കുക എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. മരിച്ചു എന്നറിഞ്ഞാൽ അടുത്ത ചോദ്യം അതാണ്, എപ്പോഴാണ് കബറടക്കുന്നത്, സംസ്കാരം എത്ര മണിക്കാണ്. യാ സുബ്ഹാനല്ലാഹ്, എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം എന്ന് ചിന്തിച്ചു നോക്കുക. പരലോകം അത് വലുതാണ്, അവിടെ എത്തിയാൽ മനസ്സിലാകും കഴിഞ്ഞുപോയത് ഒന്നുമല്ല എന്ന്. قال كم لبثتم في الارض عدد سنين, എത്ര കാലം നിങ്ങൾ, എത്ര വർഷം നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. قالوا لبثنا يوما او بعض يوم فاسال العادين, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ദുനിയാവിൽ. فاسال العادين, എന്നി അവരോട് ചോദിച്ചു നോക്കൂ. എന്താണ് മറുപടി? അതെ, നിങ്ങൾ കുറച്ച് കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ, കുറച്ചു കാലമേ യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ. ഇത് സഹോദരങ്ങളെ, നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ ആളുകളുടെയും നമുക്ക് ചുറ്റും ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നോക്കിയാൽ ഇതാണ് ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഉറക്കവും നമ്മുടെ ഉണർച്ചയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ തലമുടിയിലും താടിയിലും ഒക്കെ കാണുന്ന നര നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സമയമെടുത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ഇത് അള്ളാഹു പറയുന്നു, അത് വയറ്റിൽ തിളച്ചുമറിയും. കഗലിയിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളം എങ്ങനെയാണോ തിളച്ചുമറിയുന്നത്, വെള്ളം തിളപ്പിച്ചാൽ അത് തിളക്കുന്നത് കണ്ടിട്ടില്ലേ, എന്നതുപോലെ വയറ്റിലത് ഈ സഖൂം വൃക്ഷം, അത് കടിച്ചാൽ അതിന്റെ ഫലങ്ങൾ, അതിന്റെ പഴങ്ങൾ, അതിന് പഴങ്ങളുണ്ട്, ഏറ്റവും മോശമായ പഴങ്ങളാണ് അത്. വയറ്റിൽ കിടന്ന് ഇങ്ങനെയാണ് എരിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഇൽ ജഹീം. ഖുദൂഹു, ഇത് അല്ലാഹു മലായിക്കത്തിനോട്, ജബാനിയത്ത് എന്ന റബ്ബിന്റെ മലായിക്കത്തിനോട് പറയുന്ന വാക്കാണ്. ജബാനിയത്ത് എന്നാൽ ശിക്ഷയുടെ മലക്കുകളാണ്. അബൂജഹലിനെ കുറിച്ച് അല്ലാഹു സൂറത്തു ഇഖ്റാഇൽ, ഖറാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് സൂറത്തുൽ അലഖിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫൽയദ്ഉ നാദിയ, അവൻ അവന്റെ സംഘത്തെ വിളിച്ചു കൊള്ളട്ടെ. അവൻ താൻ വലിയ നാദി, തന്റെ കൂട്ടുകാർ, എന്തിനും കൂടെ നിൽക്കുന്ന ആളുകൾ കൂടെയുള്ളവനാണ് ഞാൻ എന്നതിൽ അഹങ്കരിച്ചവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയ അതിന് വന്ന അബൂജഹൽ. അള്ളാഹു പറഞ്ഞു, ഫല്യദ്ഉ നാദിയ, അവൻ അവന്റെ കൂട്ടാളികളെ വിളിക്കട്ടെ. അടുത്ത ആയത്ത്, സനദുൽ സബാനിയ, നാം സബാനിയത്തിന് വിളിച്ചു കൊള്ളാം. അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലായിക്കത്താണത്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ കുറിച്ച് അള്ളാഹു അവരുടെ എണ്ണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അലൈഹ തിസ്അശ, 19 മലക്കുകൾ. ആ എണ്ണവും സഖൂം വൃക്ഷവും ഒക്കെ മുശ്രിക്കുകൾക്കൊരു പരീക്ഷണമാണ്. കാരണം ഇത് പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു. സഖൂം വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ എന്നാ പിന്നെ അതിൽ നിന്ന് നല്ല പഴങ്ങളൊക്കെ കിട്ടും, നല്ല പഴങ്ങളൊക്കെ അതിൽ നിന്ന് പറിച്ചെടുക്കാം, നരകത്തിലെങ്ങനെയാണ് മരം മുളക്കുക, ഇങ്ങനെ പരിഹാസ വാക്കുകൾ പറഞ്ഞു. പക്ഷെ അതെന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുക. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആ ശജറത്തൽ മൽഊന, ശപിക്കപ്പെട്ട വൃക്ഷം നാം പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശപിക്കപ്പെട്ട വൃക്ഷം, അശജറത്തൽ മൽഊന എന്ന് പറഞ്ഞ ഏത് വൃക്ഷത്തെ കുറിച്ചാണ്? സഖൂമിനെ കുറിച്ച്. അത് പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിലുണ്ട്. കാരണം ഇവർ പരിഹസിക്കുകയാണ് അതിനെ. അതുപോലെ നരകക്കാരായ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണത്തെ അവർ പരിഹസിച്ചു. 19 ആളുകളോ, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി, അവരെ മൽപ്പെടുത്തിട്ട് തോൽപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടോളൂ. എന്തൊരു കുഫറിന്റെ നിഷേധത്തിന്റെ വാക്കുകളാണത്. എന്നാൽ അവരറിയില്ല, അതിലൊരു മലക്കിനെ നേരിടാൻ ഭൂനിവാസികൾ മുഴുവൻ വിചാരിച്ചാലും സാധിക്കുകയില്ല. അതിലൊരു മലക്കിനെ നേരിടാൻ മനുഷ്യർ ഒന്നാകെ വിചാരിച്ചാലും സാധിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ എണ്ണം, അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അത് വിശ്വസിക്കുക, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. എന്നാൽ മനസ്സിൽ നിഷേധവും നിഫാക്കുമുള്ളവർ അതിനൊക്കെ പരിഹസിക്കും, അതിനെ പരിഹസിക്കും. ഇതുപോലെ അവർ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ പരിഹസിച്ചിട്ടുണ്ട്, അവരുടെ എണ്ണത്തെ പരിഹസിച്ചിട്ടുണ്ട്. ജബാനിയത്ത് എന്ന ശിക്ഷയുടെ മലക്കുകളോടാണ് അള്ളാഹു പറയുക, ഖുദൂഹു, അവനെ പിടിക്കൂ, ഖുദൂഹു, അവനെ പിടിക്കൂ. യാ സുബ്ഹാനല്ലാഹ്, തഫ്സീറുകളിൽ കാണാം അള്ളാഹുവിന്റെ ഈ കൽപ്പന ലഭിച്ചാൽ 70,000 മലക്കുകൾ അവന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന്. യാ സുബ്ഹാനല്ലാഹ്, ഖുദൂഹു, അവനെ പിടിക്കൂ. ഫഅ്തിലൂഹു, ഫഅ്തിലൂഹു എന്ന് പറഞ്ഞാൽ അവനെ നിഷ്കരുണം, വലിയ കടുപ്പത്തിൽ ഒരു ദയവുമില്ലാതെ അവനെ പിടിച്ചു തള്ളൂ എന്ന്. ഫഅ്തിലൂഹു എന്ന് പറഞ്ഞാൽ സൂഖൂഹു സഹബൻ വദഫന ഫി ദഹരി, അവന്റെ മുതുകിൽ പിടിച്ച് ശക്തമായി തള്ളുക ഒരു കരുണയുമില്ലാതെ. എവിടേക്കാണ് തള്ളുന്നത്? ഫഅ്തിലൂഹു ഇലാ സവായിൽ ജഹീം, ജഹീമിന്റെ നരകത്തിന്റെ മധ്യത്തിൽ അവനെ തള്ളൂ എന്ന് പറയും. സവാ എന്ന് പറഞ്ഞാൽ, സവായിൽ ജഹീം എന്ന് പറഞ്ഞാൽ ഐ വാസഫിഹ, അതിന്റെ മധ്യത്തിലേക്ക് പിടിച്ചു തള്ളൂ എന്ന് അള്ളാഹു ജബാനിയത്തിനോട് ശിക്ഷയുടെ മലക്കുകളോട് പറയും. നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ. ثم صبوا എന്നിട്ട് അള്ളാഹു മലായിക്കത്തിനോട് പറയും, ثم എന്നിട്ട് صبوا, നിങ്ങൾ കോരി ഒഴിക്കുക. فوق رأسه, അവന്റെ തലക്കുമുകളിൽ, മിൻ അദാബിൽ ഹമീം, ഹമീമായ അദാബിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന ചൂടെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തിന് ചൂടാകാനില്ല, അതിനപ്പുറത്തിന് ചൂടില്ല, ആ ചൂട് അതിന്റെ അറ്റത്തെത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള അജാബ്, അങ്ങനെയുള്ള വെള്ളം അതിന്റെ അവന്റെ തലക്ക് മുകളിൽ ഒഴിക്കുക. ഇത് സഹോദരങ്ങളെ മറ്റൊരു സൂറത്തിൽ കാണാം, അവന്റെ തലക്ക് മുകളിൽ വെള്ളം ഒഴിക്കാൻ പറയും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അത് ഒഴിച്ചാൽ അവന്റെ ഉള്ളിലുള്ളതും അവന്റെ തൊലിയും അത് കത്തുകയാണ്, അത് ഊരുകയാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാം, മുൻഗാമികൾ പറഞ്ഞതായി, മലായിക്കത്ത് അവരുടെ കയ്യിലുള്ള മഖാമി കൊണ്ട് അടിക്കാനുള്ള ദണ്ടുകൊണ്ട് അവന്റെ തലക്കടിക്കുന്നതാണ്, അതോടെ തല പൊളിയുന്നതാണ്. അതിനുള്ളിലേക്ക് ഈ ചുട്ടുകൊള്ളുന്ന വെള്ളമൊഴിക്കും, അത് ഉള്ളിലേക്ക് ചെന്ന് അവന്റെ ശരീരം, അത് അവന്റെ ഉള്ളിലുള്ളതെല്ലാം ചിന്ന ഭിന്നമായി പോകും, കത്തിക്കരിഞ്ഞു പോകും. അവന് കുടിക്കാൻ ലഭിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. സൂറത്തു അൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്താണ് യശ്വിൽ വുജൂഹ്, യശ്വിൽ വുജൂഹ് എന്ന് പറഞ്ഞാൽ മുഖത്തെ കരിച്ചു കളയും. ആ വെള്ളം മുഖത്തിന് നേരെ അടുപ്പിച്ചാൽ മുഖത്തിന്റെ തൊലി ഉരിഞ്ഞ് അത് ഒലിച്ച് അതിലേക്ക് വീഴുമെന്ന് തഫ്സീറുകളിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത്രയും കടുത്ത ശിക്ഷയാണ് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവനോട് പറയും, ദുഃഖ്, നീ അനുഭവിക്കുക, നീ ആസ്വദിച്ചുകൊള്ളുക. ഇന്നക അൻതൽ അസീസുൽ കരീം, നീ തന്നെയായിരുന്നല്ലോ അസീസുൽ കരീം എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ അവൻ വലിയ അന്തസ്സോടെ നടന്നവനായിരുന്നു, അവന്റെ അഹങ്കാരത്തിന്റെ പ്രൗഢിയോടെ. അൽ കരീം, ദുനിയാവിൽ അവൻ വലിയ സ്ഥാനമാനങ്ങളോടെ ആദരിക്കപ്പെട്ടവനായിരുന്നു, അഥവാ അവന്റെ അനുയായികൾ അവനെ ആദരിച്ചിരുന്നു. മുഫസ്സിറുകൾ പലരും പറഞ്ഞത് കാണാം, ഈ ആയത്തുകൾ അവതരിച്ചത് അബൂജഹലിനെ കുറിച്ചാണ് എന്ന്. എന്നാൽ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം അത് എങ്ങനത്തെ പ്രയോഗമാണ്? അത് ആമായ പ്രയോഗമാണ്, അത് ആമായ പ്രയോഗമാണ്. ആമായത് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും വ്യക്തിക്ക് മാത്രം ബാധകമായ പ്രയോഗമല്ല, ആ സ്വഭാവത്തിലുള്ള ആളുകൾക്കൊക്കെ അത് ബാധകമാണ്. യാതൊരു സംശയവുമില്ല, അബൂജഹൽ ഇതിൽ ഒന്നാം നമ്പറുകാരനായി ഉൾപ്പെടുന്നവരിൽ ഒരുവനാണ്. എന്നാൽ അവൻ മാത്രമല്ല, അവന്റെ അതേ ശാഖിലത്തിലുള്ള അത് പോലെ ജീവിച്ചിട്ടുള്ളവർക്കും ഇത് ബാധകമാണ്. നമുക്ക് ഖുർആനിൽ സൂറത്തു തൂറിൽ അള്ളാഹു പറഞ്ഞത്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ജഹന്നമിലേക്ക്, നരകത്തിലേക്ക് അവരെ ശക്തിയായി പിടിച്ചു തള്ളുന്ന ദിവസം, ഹാദിഹി നാറു ലതീ കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചിരുന്ന നരകമാണിത്. അഫസിഹ്റുൻ ഹാദാ, പറയൂ ഇത് സിഹ്റാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അല്ല നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലത്തെ ചോദ്യം ഇതാ ഇവിടെ, ഇതുപോലത്തെ കാര്യം ഇവിടെയും അല്ലാഹു ഈ സൂറത്തിൽ പറയുകയാണ്. ഇന്ന ഹാദ മാ കുന്തും ബിഹി തംതറൂൻ, ഇന്ന ഹാദ, തീർച്ചയായും ഇതാണത്. ഏത് മാ കുന്തും ബിഹി തംതറൂൻ, നിങ്ങൾ സംശയിച്ചിരുന്നതാണിത്. സംശയം അവിടെ എത്തിയാൽ അവസാനിക്കും. ഫകശഫ്ന അൻക ഗിതാഅക, നിന്റെ മുന്നിലുള്ള മൂടി നാം നീക്കും. ഫബസറുക യൗമ ഹദീദ്, അതുകൊണ്ട് ഇന്ന് നിന്റെ കാഴ്ച വളരെ മൂർച്ചയുള്ളതാണ് എന്ന് ഖുർആൻ സൂറത്തു ഖാഫിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാത്തതൊക്കെ അവിടെ കാണും. ഇതാണ് സഹോദരങ്ങളെ നരകത്തെക്കുറിച്ചുള്ള ഈ സൂറത്തിലെ ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്വർഗ നരകങ്ങളെക്കുറിച്ച് മുഫസ്സലായി വന്നിട്ടുണ്ട്. ഖുർആനിൽ വന്നതിനേക്കാൾ അതിവിശാലമായും വിശദീകരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കാണാം. പണ്ഡിതന്മാർ ആ വിഷയം മാത്രം ക്രോഡീകരിച്ച് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. തർഗീബ് തർഹീബിന്റെ കിതാബുകൾ എന്നാണ് ആ വിഷയത്തിൽ ഉള്ള കിതാബുകളെ കുറിച്ച് പറയുക. എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതും ആഗ്രഹം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ പല കിതാബുകളും രചിച്ചിട്ടുണ്ട്. ആ പേരിൽ തന്നെ ഒരു കിതാബുണ്ട്, തർഗീബ് തർഹീബ്, തർഗീബ് തർഹീബ് ഹദീസിന്റെ കിതാബാണ്. الإمام منذر رحمه الله دهتنا شيخ ناصر الدين الألباني رحمه الله هذه صحيح ضعيف بيرد لتون لها كتاب تحقيق جيد لتون لها ويرد لها كتاب قلوم لها فاندي الأنمار نمي وبدأي شكنا لك عنام نمال باكي دين وثنان پڑيكن دو رفم وشاسة كارين لهم هذا بولي ترم شاسر وم سلام انت شريتر وم نمي كبڑيكن دعا ذكر قلوم ഒക്കെ പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഒരു ദീർഘകാലത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ വായിക്കാതെ വിട്ടുപോകരുത്. ഒരു നിശ്ചിത ഇടവേളയിൽ ഇതുപോലത്തത് നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. കാരണം ഒരു മനുഷ്യൻ വഅദ് ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. ഇതൊക്കെ എന്തിനാണ്? എന്തിനാണ് വിശ്വാസ കാര്യം പഠിക്കുന്നത്? എന്തിനാണ് സിഖ്? എന്തിനാണ് ദുആ ദിക്റുകൾ? എന്തിനാണ് ഹറാം ഹലാലുകൾ പഠിക്കുന്നതും പാലിക്കുന്നതും? ഇതൊക്കെ സ്വർഗം നേടാനാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പരമമായ ലക്ഷ്യം. അതാണ്, സംശയമില്ല. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തി തരുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാക്കുന്ന, ദീനിനോട് താല്പര്യവും ആവേശവും വീണ്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ അത് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഹൃദയത്തിന് വരണ്ട അവസ്ഥ വന്നു പോകും, ഹൃദയം കടുത്തുറച്ചു പോകും. ഹൃദയത്തെ അതിന് നൈർമല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ നിറഞ്ഞു കാണാം സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ എത്ര എത്രയുണ്ട്. അള്ളാഹുവിന്റെ കിതാബിൽ എത്ര എത്രയുണ്ട്, ധാരാളക്കണക്കിന് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറഞ്ഞത് കാണാം. അതുപോലെ സ്വർഗം പറഞ്ഞാൽ നരകം പറയും, നരകത്തെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തെ കുറിച്ച് പറയും. അത് അള്ളാഹുവിന്റെ കിതാബിലെ അതിമനോഹരമായ ശൈലിയാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് മസാനി എന്ന് പറഞ്ഞിട്ടുള്ളത്. കിതാബം മുത്തശാബിഹം മസാനി, അള്ളാഹു ഖുർആനിനെ കുറിച്ച് സൂറത്തു സുമറിൽ പറഞ്ഞിട്ടുള്ളത് കിതാബൻ മുത്തശാബിഹൻ മസാനി. ഈ ഖുർആൻ, ഈ കിതാബ് ഇത് മുത്തശാബിഹായ കിതാബാണ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പറഞ്ഞതിനോട് സാദൃശ്യമുള്ളതാണ് അടുത്തടുത്തുള്ളത്. വൈരുദ്ധ്യമല്ല, വൈരുദ്ധ്യമല്ല. ഒരിടത്ത് അള്ളാഹു ചുരുക്കി പറഞ്ഞത് വേറൊരിടത്ത് വിശദീകരിക്കുന്നത് കാണാം, നബിമാരുടെ ചരിത്രങ്ങൾ പോലെ. അതുപോലെ മസാനി, ഈ ഇത് ആവർത്തിച്ചു വരുന്നതാണ്. അതുപോലെ മുഅ്മിനെ കുറിച്ച് പറഞ്ഞാൽ കാഫറിനെ കുറിച്ച് പറയുക, മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ കാഫറിനെ കുറിച്ച് പറയുക, മുഅ്മിനെ കുറിച്ച് പറഞ്ഞാൽ മുനാഫിഖിനെ കുറിച്ച് പറയുക, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുക, അള്ളാഹു അവന്റെ നല്ലവരായ അടിമകളെ രക്ഷപ്പെടുത്തിയത് പറയുമ്പോൾ അവനെ ധിക്കരിച്ചവരെ ശിക്ഷിച്ചത് പറയുക. ഇത് ഈ കിതാബിൽ അള്ളാഹുവിന്റെ കലാമിന് മനോഹരമായ ശൈലിയാണ്. അതുപോലെ ഇതാ ഇവിടെയും റബ്ബ് സുബ്ഹാനഹു വതആല മുഅ്മിനുകളുടെ ഹൃദയത്തിൽ കുളിർമ നൽകുന്ന, അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന, പരലോകത്തേക്കുള്ള യാത്രയിൽ മുണ്ട് മുറുക്കിയെടുക്കാൻ, അവിടേക്കുള്ള യാത്രയിൽ അതിൽ മടിയും അലസതയുമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ്. അലിമാബുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഇതിന്റെ പ്രത്യേകത നിന്റെ ലക്ഷ്യം മുന്നിലാണുള്ളത്, നിന്റെ ലക്ഷ്യം മുന്നിലാണുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിന്നേക്കാൾ മുന്നേ പോയ ആളുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ നിന്നെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ നിന്റെ ശത്രുക്കൾ, പിശാച്, പിന്നാലെയുണ്ട്. നീ ഈ വഴി വിട്ട് അവരിലേക്ക് തിരിച്ചു നടക്കരുത്. എന്നു മാത്രമല്ല, നീ യാത്ര അവസാനിപ്പിച്ച് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യരുത്. അപ്പൊ ഇവർ വന്ന് നിന്നെ പിടിച്ചുകൊണ്ടുപോകും പിന്നിലേക്ക്. മറിച്ച് നന്മകളുമായി മുന്നേറുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മരണം വരെ സൂക്ഷിക്കുക, അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ മരണം വരെ സൂക്ഷിക്കുക, മുസ്തഹബായ പുണ്യകരമായ കാര്യങ്ങൾ സാധിക്കുന്നത്ര ചെയ്യാൻ, എത്രയാണോ സാധിക്കുന്നത് അത്ര ചെയ്യാൻ നീ ശ്രദ്ധിക്കുക. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നേരമാണോ, ഏത് സമയത്തും സാധിക്കുന്ന നന്മയുണ്ട്. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എന്താണ് അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഹബ്ബു ഇലയ്യ മിമ്മ തലഅത് അലൈഹി ശംസ്. സൂര്യൻ എന്തിന്റെ ഒക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ട്, അതിനേക്കാളൊക്കെ എനിക്കിഷ്ടമാണത്. എന്ത് പ്രയാസമാണുള്ളത് പറയാം, പക്ഷെ അതിന് തൗഫീഖ് വേണം. പ്രയാസം ഒരു പ്രയാസമില്ലെന്ന് പറയാം. ഇസ്തിഗ്ഫാർ, എന്ത് പ്രയാസമുള്ളത്? റബ്ബ് ഇഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് പ്രയാസമുള്ളത് പറയാം? യാതൊരു പ്രയാസവുമില്ല. പ്രതിഫലം എത്രയാ? കൻസു മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ റസൂലിനെ കണ്ടപ്പോൾ പ്രത്യേകം ഉമ്മത്തിനെ പറയാൻ പറഞ്ഞയച്ച കാര്യങ്ങളിൽ ഒന്നാണെന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാബില്ല എന്നത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി അള്ളാഹു അത് മുഖേന വൃക്ഷങ്ങൾ മുളപ്പിക്കും, അതിവിശിഷ്ടമായ വൃക്ഷങ്ങൾ. അതിന്റെ തർത്തീബ് തെറ്റിപ്പോയാൽ വരെ കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഈ തർത്തീബ് മാറി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, യാതൊരു കുഴപ്പവുമില്ല. ഏതുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഹദീസിൽ കാണാം, രാത്രി എഴുന്നേറ്റാൽ, രാത്രി നീ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റാൽ എന്തു പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു وهو على كل شيء قدير. എല്ലാവർക്കും അറിയുന്ന ذكرنا لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ശേഷം എന്ത് പറയുക? സുബ്ഹാന അല്ലാഹ് വൽഹംദ ലില്ലാഹ് ولا اله الا الله الله اكبر لا حول ولا قوه الا بالله. എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാഹു ദുആ ചെയ്യുക. اللهم اغفر لي اللهم ارحمني. ദുആ ചെയ്യുക. ഇനി അതിന്റെ കൂടെ നീ എഴുന്നേൽക്കുകയും വുദു ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്താൽ ഖൈറിന് മുകളിൽ ഖൈറാണ്. ഇനി അതിന് നിനക്ക് സാധിക്കുന്നില്ല, ഇതെങ്കിലും നീ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആർക്കാണോ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തന്റെ പിശുക്ക് അനുവദിക്കാത്തത്, ആർക്കാണോ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്, അവനെന്ത് പറയട്ടെ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുന്റെ ദിക്റുകൾ, അത് ഒരു പ്രയാസമില്ലാത്ത കാര്യം. എന്ന് മാത്രമല്ല, അത് നന്മകൾക്ക് നമ്മെ സഹായിക്കും, അത് നന്മകൾക്ക് സഹായിക്കും. നന്മകൾ ചെയ്യുക എന്നത് എളുപ്പമാകും, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് എളുപ്പമാകും. ഇത് സഹോദരങ്ങളെ വളരെ എളുപ്പമുള്ള അമലാണ്. നാവ് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. നാവ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങൾ പോലെയല്ല. ഞാൻ ഈ അരമണിക്കൂർ എന്റെ കൈയാണ് ഇതുപോലെ ചലിപ്പിച്ചതെങ്കിൽ കൈ കുറഞ്ഞു പോവും, കൈ ക്ഷീണിക്കും. പക്ഷെ ഇടതടവില്ലാതെ സംസാരിച്ചാലും നാവ് തളരുന്നില്ല. നാവിന്റെ പ്രത്യേകതയാണത്. നാവിന് ക്ഷീണം ബാധിക്കുകയില്ല, പെട്ടെന്നൊന്നും ക്ഷീണം ബാധിക്കാത്ത അവയവമാണെന്ത് നാവ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഏർപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പഠിച്ച അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, ദിക്ർ വർദ്ധിപ്പിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഹറാമെന്ന് രക്ഷപ്പെടാണെങ്കിലും ആ സമയത്ത് സാധിക്കും. കാരണം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരാൾക്ക് ഗീബത്ത് പറയാൻ സാധിക്കൂ ഇല്ല, നമീത്ത് പറയാൻ സാധിക്കുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ സമയത്ത് നീ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ അതിന്റെ ഹൈർ അവിടെ നിൽക്കുന്നില്ല, എത്രയോ വലുതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ നാം ധാരാളമായി വർദ്ധിപ്പിക്കുക. അത് സഹോദരങ്ങളെ, നമുക്ക് സാധിക്കുന്ന നന്മകളിൽ വളരെ വലുതാണ്, എന്നാൽ എളുപ്പമാണ്. പക്ഷേ സഹോദരൻ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് ഇത് സാധിക്കുക. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ ഇത് സാധിക്കില്ല. നമ്മൾ എത്ര തവണ തീരുമാനിച്ചിട്ടുണ്ട് എത്രയോ ദിക്ർ വർദ്ധിപ്പിക്കണമെന്ന്, പക്ഷേ അല്ലാഹുവിന്റെ തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് തേടിയ ദുആകളിൽ ഒന്നാണ് റബ്ബി ജഅൽനി ലക ശക്കാറ ലക ദക്കാറ. അല്ലാഹുവേ, നീ എന്നെ ആക്കണമേ, നിന്നെ ധാരാളമായി ശുക്ർ ചെയ്യുന്നവൻ. അതാണ് ശക്കാർ എന്ന് പറഞ്ഞാൽ, ലക ദക്കാറ, നിന്നെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവനാക്കണേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ റബ്ബിന്റെ തൗഫീഖാണ്. റബ്ബിന്റെ തൗഫീഖുള്ളവനാണ് മുഅ്മിനായത്. മുഅ്മിനെ മുഅ്മിനാക്കിയവൻ റബ്ബാണ്. നിസ്കരിക്കുന്നവനെ നിസ്കരിക്കുന്നവനാക്കിയത് റബ്ബാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ദുആ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വ മിൻ ദുർരിയത്തി റബ്ബന വതഖബ്ബൽ ദുആ, റബ്ബെ എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. നിസ്കാരം നിലനിർത്തുന്നവനാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്, റബ്ബ് സുബ്ഹാനഹു വതആല. എന്നിട്ടത് സ്വീകരിക്കുന്നതും റബ്ബാണ്, അതിന് പ്രതിഫലവും നൽകുന്ന റബ്ബാണ്. അൽഹംദുലില്ലാഹി അവ്വല വ ആഖിറ, തുടക്കത്തിലും ഒഴുക്കത്തിലും ഹംദ് റബ്ബിനാണ്. ഖുർആനിൽ നോക്കൂ, ദുനിയാ പടപ്പിന്റെ തുടക്കം പറയുന്നിടത്ത് എന്ത് കാണാം? ഹംദ് കാണാം. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വൻ നൂർ. സൂറത്തുൽ അൻആം ആരംഭിക്കുന്നത് അങ്ങനെ, തുടക്കം പറഞ്ഞെടുത്ത്, ഒടുക്കം പറഞ്ഞെടുത്ത്, ദുനിയാവ് അവസാനിച്ചു, ജനങ്ങൾ സ്വർഗത്തിലേക്ക് കയറി. സൂറത്തു സുമറിലെ അവസാന താഴത്ത് നോക്കൂ നിങ്ങൾ, വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, നരകക്കാർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, തുടക്കത്തിലും ഒടുക്കത്തിലും സ്തുതി അല്ലാഹുവിനാണ്. അതുകൊണ്ട് റബ്ബിന്റെ തൗഫീഖാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി അല്ലാഹു എനിക്കും നിങ്ങൾക്കും അവനെ ധാരാളമായി ദിക്ർ ചെയ്യാൻ, അവനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, അല്ലാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. ഇന്നൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹുവിനെ സൂക്ഷിച്ചവർ, ഫീ മഖാമിൻ അമീൻ, ഫീ മഖാമിൻ, അവർ താമസ സ്ഥലത്താണ്. എങ്ങനെയുള്ള താമസ സ്ഥലത്താണ് അവരുള്ളത്? അമീൻ, സുരക്ഷിതമായ, നിർഭയമായ. അതാണ് സ്വർഗം, അത് നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ ഗേഹമാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നിർഭയത്വം ലഭിച്ചു, മരണത്തിൽ നിന്ന് നിർഭയത്വം ലഭിച്ചു. ഇനി മരണം പേടിക്കുക എന്നൊരു പരിപാടിയില്ല, അതുപോലെ പുറത്താക്കപ്പെടുക എന്നതില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവിടെ കാലെടുത്തു വെച്ച് കയറിയാൽ ഖലാസ്, ഇനി എന്തില്ല, ഒരു പ്രയാസവും അവർക്ക് സഹിക്കാനില്ല. ഇമാം ഇബ്നു കസീർ പറയുന്നു, വമിൻ കുല്ലി ഹമ്മി വഹസനി വജജഇൻ വതഅബിൻ വനസബിൻ. ഇനി ഒരു ആശങ്കയില്ല, ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചൊരു സങ്കടമില്ല, ഇനി ഒരു കാര്യത്തിലും വെപ്രാളം വേണ്ടതില്ല, ഇനി ഒരു കാര്യം ചെയ്തും തളർന്നു പോവുകയില്ല, ഇനി ഒരു ക്ഷീണം ബാധിക്കുകയില്ല, ഇനി പിശാചിനെ പേടിക്കണ്ട, അവന്റെ കുതന്ത്രത്തെ പേടിക്കണ്ട, ഇനി ഒരു മുസീബത്തും ഒരു ആപത്തും പേടിക്കണ്ട. അതാണ് സ്വർഗം. അവരോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ നിങ്ങൾ, ബിസലാമിൻ ആമിനീൻ, സമാധാനത്തോടെ, സുരക്ഷിതരായി. ഇതാണ് ഇമാം അഹമ്മദിനോട് ഒരാൾ ദൂരദേശത്ത് നിന്ന് വന്നിട്ട് ചോദിച്ചത്. ഇമാം അഹമ്മദ്, ഞാൻ ഖുറാസാനിൽ നിന്നാണ് വരുന്നത് ഒരു കാര്യം ചോദിക്കാൻ. ഇമാം അഹമ്മദ് പറഞ്ഞു, സൽ, ചോദിക്കും, എപ്പോഴാണ് റാഹ, എപ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ ആശ്വാസം? ഇമാം അഹമ്മദ് പറഞ്ഞു, സ്വർഗത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ അപ്പോഴാണ് യഥാർത്ഥ റാഹത്ത് ഒരാൾക്ക് ലഭിക്കുക. അപ്പോഴാണ് അള്ളാഹു അവന്റെ സ്വർഗത്തിൽ അവന്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, അവർ സ്വർഗത്തിൽ മുത്തഖീങ്ങൾ സുരക്ഷിതമായ നിർഭയമുള്ള താമസ സ്ഥലങ്ങളിലാണ്. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? തഖ്വയുള്ളവർ. തഖ്വയെ കുറിച്ച് മഹാനായ താബിഈ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ വിശദീകരണം പണ്ഡിതന്മാർ എപ്പോഴും പറയുന്ന വിശദീകരണമാണ്. അൻതഅമല ബിത്താഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കുക. അല നൂരി മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ച്, അഥവാ കിതാബ് സുന്നത്തും അനുസരിച്ച്. തർജു സവാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടെ. വാൻതതുർക മഅസിയത അല്ലാഹ്, നീ അല്ലാഹുവിനോടുള്ള ധിക്കാരം പ്രവർത്തിക്കാതിരിക്കുക, റബ്ബിനോട് അനുസരണക്കെടുക്കാണിക്കാതിരിക്കുക. അല നൂരി മിൻ അല്ലാഹ്, അതും അള്ളാഹുവിന്റെ നിന്നുള്ള പ്രകാശം അനുസരിച്ച്. മഖാഫത ഇഖാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അതുപോലെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തഖ്വയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വിഖായത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പരിചയ, ഒരു സുരക്ഷ. നീ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിനക്കും അള്ളാഹുവിന്റെ അദാബിനും ഇടയിൽ ഒരു പരിചയം ഉണ്ടാക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. അതുപോലെ മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നടക്കുന്നതുപോലെ സൂക്ഷിച്ച് നീ നടക്കുക. മുള്ളുകളും അപകടങ്ങളും നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ എത്ര സൂക്ഷിച്ച് നടക്കും എങ്ങ അന്നതുപോലെ നീ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തഖ്വ ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ. തഖ്വ എന്നാണ് തഖ്വ, വൽആഫാഫ വൽഗിന. അള്ളാഹു സന്മാർഗം, തഖ്വ, ജീവിത വിശുദ്ധി, ലൈംഗിക വിശുദ്ധിയും സാമ്പത്തിക വിശുദ്ധിയും ഒക്കെ, വൽഗിന, അതുപോലെ ഐശ്വര്യം, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടാത്ത അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽആഫാഫ വൽഗിന. അങ്ങനെയുള്ള റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം. സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളതാണ്, അവർക്ക് ഉള്ളതാണ് സ്വർഗം. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് ഉള്ളതാണ് സ്വർഗം. അവർ പേടിയോടെ ജീവിച്ചു. രണ്ട് പേടി ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുകയില്ല, രണ്ട് നിർഭയത്വം കൊടുക്കുകയില്ല. അഥവാ ദുനിയാവിനൊരുത്തർ റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ ആഖിറത്തിൽ അള്ളാഹു അവന് നിർഭയത്വം കൊടുക്കും, അവനെ റബ്ബ് പേടിപ്പിക്കുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിയില്ലാതെ ഒരുവൻ നിർഭയനായി ജീവിച്ചാൽ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നൽകുക. അവൻ അമ്നുണ്ടാവുകയില്ല. വലയ്യാദു ബില്ലാ. അള്ളാഹു പറയുന്ന അവരെവിടെയാണ്? ഫി ജന്നാത്തിൻ വഉയൂൻ. ഫി ജന്നാത്ത്, അവർ തോട്ടങ്ങളിലാണ്, ഇടതൂർന്ന സ്വർഗത്തിലെ അതിമനോഹരമായ തോട്ടങ്ങളിലാണ്. ദുനിയാവിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു തോട്ടം സങ്കല്പിച്ചു നോക്കും, ഏറ്റവും കണ്ണിന് കുളിർമ നൽകുന്ന. നമ്മൾ പോയി കുറച്ച് നേരം അവിടെ നിന്ന് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ കുറെ സമയം അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദുനിയാവിലെ ഏതേത് പച്ചപ്പ് നിറഞ്ഞ വളരെ കണ്ണിന് കുളിർമ നൽകുന്ന രമണീയമായ സ്ഥലങ്ങളുണ്ടോ, സ്വർഗം പോലെ ആവുകയില്ല. മലായിനുമ്പോ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് സ്വർഗം, ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും കണക്കുകൂട്ടാൻ സാധിക്കാത്ത, സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ് സ്വർഗം. ദുനിയാവിൽ ഏത് സുഖത്തിനും ഒരു കല്ലുകടിയുണ്ടാവും. എത്ര സന്തോഷത്തിലൊരു വിനോദയാത്രയ്ക്ക് പോയാലും ക്ഷീണം പിടിക്കും, അതെ, അലോസരപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടാവും. വിചാരിച്ച ഭക്ഷണം കിട്ടുമോ? ഇല്ല. വിചാരിച്ച വെള്ളം കിട്ടുമോ? വിചാരിച്ച പോലെ ഉറങ്ങാൻ കഴിയും? ഇല്ല. ദുനിയാവിൽ ഏത് സുഖത്തിലും ഒരു കല്ലുകടിയുണ്ട്. പൂർണ്ണത സ്വർഗത്തിൽ മാത്രമാണ്. ഉയൂൻ, അരുവികളിലാണ്, പാലിന്റെ അരുവികൾ. ആ പാല് മൃഗങ്ങളുടെ അകിടിൽ നിന്ന് വന്ന പാലല്ല, അള്ളാഹുവിന്റെ അർശിന് താഴെ നിന്ന് പ്രത്യേകമായി ഒലിച്ചു വരുന്ന പാലുകളാണ്, പാലിന്റെ അരുവികളാണ്, തേനിന്റെ അരുവികളാണ്, സ്വച്ഛമായ വെള്ളത്തിന്റെ അരുവികളാണ്, ലഹരിയില്ലാത്ത എന്നാൽ ത്രസിപ്പിക്കുന്ന രുചിയുള്ള മദ്യത്തിന്റെ അരുവികളാണ്. ആ അരുവികളിൽ ഒരാൾ മുങ്ങി ചത്തുപോകാൻ മാത്രം ആഴമുള്ള കിടങ്ങുകളിലൂടെ, അഥവാ ദുനിയാവിലെ നദികൾ ഒഴുകുക എങ്ങനെയാണ്? താഴ്ചയിലൂടെയാണ്, വീണാളം മുങ്ങിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ അരുവികൾ ഒഴുകുക അങ്ങനെയല്ല, മറിച്ച് അതില്ലാതെ മുഗൾ പരപ്പിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള അരുവികളിലാണ് അവർ. എന്നു മാത്രമല്ല, അവരിൽ ഉന്നത സ്ഥാനത്തുള്ളവർ അവർ പറയുന്നതിനനുസരിച്ചാണ് അരുവികൾ ഒഴുകുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അരുവികൾ ഒഴുകുക. കണ്ണത്ത ദൂരത്തോളം സ്വർഗവാസി അവന്റെ സാമ്രാജ്യം കാണുകയാണ്. കണ്ണത്ത ദൂരത്തോളം അവന്റെ സാമ്രാജ്യമാണ്, അവന്റെ കൊട്ടാരങ്ങളും അവന്റെ ഇണങ്ങളും അവന്റെ സേവകന്മാരുമെല്ലാം. ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ച ഒരു രാജാവിനേക്കാൾ സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്നവന് പോലും എത്രയോ ഇരട്ടി ശ്രേഷ്ഠതയുണ്ടാകും, സുഖങ്ങൾ അവനുണ്ടാകും. യൽബസൂന, അള്ളാഹുവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, യൽബസൂന, അവർ ധരിക്കും. മിൻ സുന്ദുസ്, സുന്ദുസ് എന്നാൽ പട്ടാണ്, പക്ഷെ അത് നേർത്ത പട്ടാണ്, അത് ശരീരത്തിൽ അവർ ധരിക്കും. വൈസ്തബറക്, ഇസ്തബറക് എന്നാൽ അത് കട്ടിയുള്ള മുന്തിയയിനം പട്ടുവസ്ത്രമാണ്, തിളങ്ങുന്ന പട്ടാണ്, അതതിന് മുകളിൽ ധരിക്കുന്നതാണ്. മുത്തഖാബിലീൻ, അവരുടെ ഇരുത്തം എങ്ങനെയാണ് ഇവിടെ സ്വർഗത്തിൽ? മുത്തഖാബിലീൻ, തഖാബിലീൻ എന്നാൽ മുഖാമുഖം നോക്കിയാണ്. സ്വർഗവാസികളിൽ ആരും ഒരുവന്റെ പുറംഭാഗം നോക്കുകയില്ല, മറിച്ച് അവർ തിരിഞ്ഞാൽ അവരുടെ മജ്‌ലിസ് ഒന്നാകെ തിരിയുമെന്നാണ്. അവർ തിരിഞ്ഞാൽ അവരുടെ മജ്‌ലിസ് ഒന്നാകെ തിരിയുമെന്ന്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്, അതിനപ്പുറത്തുള്ളതാണ്. കദാലിക അല്ലാഹു പറയുന്നു, അതാ അങ്ങനെയാണ് കാര്യം. അള്ളാഹു അവരുടെ ഇണകളെ കുറിച്ച് പറയുന്നു, വസവ്വജ്നാഹും, നാം അവർക്ക് ഇണകളാക്കി ചേർത്തു കൊടുത്തു. ബിഹൂറിൻ ഐൻ, ഹൂറുൻ ഐനിനെ, ഹൂറുൻ ഐൻ എന്നാൽ സ്വർഗവാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ച സ്വർഗീയ തരുണികളാണ്, സ്വർഗത്തിലെ സ്ത്രീകളാണ്. ദുനിയാവിൽ അമൽ ചെയ്ത് സ്വർഗത്തിലെത്തിയ സ്ത്രീകളുണ്ട്, അവർക്ക് ഇണകളുണ്ട് സ്വർഗത്തിൽ. പുരുഷന്മാരായ ഇണകൾ, ഇണകളില്ലാത്ത ആരും എന്തില്ല സ്വർഗത്തിലില്ല, ആണുമില്ല പെണ്ണുമില്ല, ഇണകളില്ലാതെ ആരും ഇല്ല സ്വർഗത്തിൽ. എല്ലാവർക്കും ഇണയുണ്ട്, എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയാണ് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ സാധിക്കുക എന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് യോജിച്ചതല്ല. മാത്രമല്ല സ്വർഗസ്ത്രീകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്, അവരുടെ ഇണകൾക്ക് മുൻപ് മനുഷ്യനും ജിന്നും അവരെ സ്പർശിച്ചിട്ടില്ല എന്നത്. അത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതി എങ്ങനെയാണ്, അവർക്ക് ഒന്നിലധികം സ്ത്രീകളെ അവരുടെ ഇണകളായി ഉണ്ടാവുക എന്നത് അവർക്ക് പ്രയാസമില്ലാത്ത കാര്യമാണ്. എന്ന് മാത്രമല്ല അവർക്കത് കൂടുതൽ സന്തോഷവും ആനന്ദവും സുഖവും നൽകുന്ന കാര്യമാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നിഫാഖിന്റെ ചിന്താഗതിയുള്ള ആളുകളാണ് ഇതുപോലുള്ള കാര്യങ്ങളെ എതിർത്ത് അതിനെ ചോദ്യം ചെയ്യുന്ന വർത്തമാനം പറയുക. പുരുഷന്റെ നേരായ ബുദ്ധി അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. അള്ളാഹു പറയുന്നു അവിടെ അവർക്ക് അള്ളാഹു ഇണ ചേർത്ത് കൊടുക്കും. ഹൂറുൻ ഐനിനെ, ഹൂറുൻ ഐൻ എന്നാൽ അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായി പടച്ച സ്ത്രീകളാണ്. അവർ ദുനിയാവിൽ ജീവിച്ചവരല്ല, പ്രത്യേകമായി അള്ളാഹു പടച്ചവരാണ്. അവർക്ക് ആ പേര് വരാനുള്ള കാരണം അവരുടെ കണ്ണുകൾ അത് വിടർന്ന കണ്ണുകളാണ്. അതിലെ വെളുപ്പ് നിറം അതീവ വെളുപ്പാണ്, അതിലെ കറുപ്പ് നിറം അതീവ കറുപ്പാണ്. അള്ളാഹു അവരെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, വർണ്ണിച്ചിരിക്കുന്നു, സമപ്രായക്കാരാക്കിയിരിക്കുന്നു. അതുപോലെ ഉറുബൻ അച്ചറാബൻ, അവരുടെ ഇണകളോട് അതീവ സ്നേഹമുള്ളവരാക്കിയിരിക്കുന്നു. സ്വർഗീയ സ്ത്രീകൾ അവർ ഒരുമിച്ച് നടക്കുകയും അവർ ഒരുമിച്ച് കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യും. അവർക്കിടയിൽ യാതൊരു പ്രയാസവും, ദുനിയാവിലെ ഒരാളുടെ ഇണകൾ തമ്മിലുള്ള പ്രയാസങ്ങൾ എന്നതുപോലെ ഉണ്ടാവുകയില്ല. എത്രയും ഏറ്റവും നല്ല വർത്തമാനം അവർ അവരുടെ ഇണകളോട് പറയും. സന്തോഷം ഹൃദയത്തിൽ നിറക്കുന്ന വാക്കുകൾ, അവർ പാട്ടുകൾ പാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിമനോഹരമായ ശബ്ദത്തിൽ, ആ ശബ്ദം കേൾക്കാനുള്ള കാതാണ് മുഅ്മിനിന്റെ കാത്. അത് ദുനിയാവിലെ ഒരു നിലവാരവുമില്ലാത്ത ഹറാമായ ഹൃദയത്തിൽ നിഫാഖ് നിറക്കുന്ന സംഗീതം കേൾക്കാനുള്ള കാതുകളല്ല, സ്വർഗത്തിലേക്ക് അവർക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ളതാണ് മുഅ്മിനിന്റെ കാതുകൾ. നബി ഖയ്യം പറഞ്ഞതുപോലെ നീ അവർക്ക് മഹർ ഒരുക്കി വെക്കണം, അവർക്കുള്ള മഹർ അത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അവർക്കുള്ള മഹർ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അവർ മുഅ്മിനിനെ കാത്തിരിക്കുന്നവരാണ്. അവർ മുഅ്മിനുകൾ അവരുടെ ഇണകളോട് ഏറ്റവും നല്ല വാക്ക് പറ, അവരുടെ ഉള്ളും പുറവും ശുദ്ധമാണ്, മുത്തഹാറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ശരീരം ശുദ്ധമാണ്. മനുഷ്യര് ദുനിയാവിലുണ്ടാകുന്ന നജസുകൾ, മൂത്രം പോലെ, ഹയബ് പോലെ, ആർത്തവം പോലെ ഉള്ള നജസുകളില്ലാത്ത ഹൃദയം അതിനേക്കാൾ ശുദ്ധമായ ആളുകളാണ്. അവർ സ്വർഗവാസികളായ അവരുടെ ഇണകളോട് പറയും, സ്വർഗത്തിൽ നിന്നെക്കാൾ ഭംഗിയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഇണകളോട് പറയുന്ന വാക്കാണ്, അൽഹംദുലില്ലാഹില്ലദി ജഅലനി ലക് വജഅലകലി, നിന്നെ എനിക്കും എന്നെ നിനക്കും തന്ന അള്ളാഹുവിനാണ് സർവസ്തുതി. എന്ത് സന്തോഷം നിറക്കുന്ന വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അവരുടെ സൗന്ദര്യത്തിനും അവരുടെ ഭംഗിക്കും അപ്പുറം പറയുന്ന വാക്കുകൾ നോക്കൂ, ഏറ്റവും നല്ല വാക്കുകളാണ്. ഇതാണ് മുഅ്മിൻ നാളെ പരലോകത്ത് ലഭിക്കുക. നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ വലിയ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും മോഷണവും ഒക്കെ നടത്തി ജീവിക്കുന്ന ആളുകൾ, ആ പാടവന്റെ ലക്ഷ്യം എന്താണ്? ചില ദുനിയാവിൽ ഇങ്ങനത്തെ പാലത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആഡംബര ജീവിതം നയിക്കുക അല്ലേ, ജ്വല്ലറിയും ഇതൊക്കെ കവർച്ച നടത്തിയിട്ട് കള്ളൻ മുങ്ങി എന്നിട്ട് കാണാൻ വലിയ ആഡംബര ഹോട്ടലിൽ മുറിയെടുത്തിട്ട് താമസിക്കുക, മുന്തിയ ഭക്ഷണം കഴിക്കുക, മുന്തിയ കാര്യങ്ങൾ മുന്തിയ സ്ഥലത്തേക്ക് പോവുക, അതുപോലെ ഇങ്ങനത്തെ മനുഷ്യന്റെ ബത്തനിന്റെയും ഫർജിന്റെയും ആവശ്യങ്ങൾ തീർക്കുക. ബത്തനറ വയറിന്റെ ആവശ്യം, ഫർജ് എന്നാൽ അവന്റെ ലൈംഗിക ആവശ്യത്തിന്റെ ആവശ്യങ്ങൾ, ഇത് തീർക്കാനാണ് മനുഷ്യന്റെ മെനക്കേടുകൾ മുഴുവൻ. അതൊരു സംശയമില്ലാതെ അത് ഹറാമിൽ ഉപയോഗിക്കുന്നു, പക്ഷെ അതുകൊണ്ട് അവന് പ്രയാസങ്ങളും സങ്കടവും മനോവിഷമവും ദൗർഭാഗ്യവുമാണ് അവനെ കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇതിനാണ് പണിയെടുക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് നൽകും, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച. എന്നാൽ അതിനുമെല്ലാം അപ്പുറത്തുള്ള സുഖമാണ് നീ റബ്ബിനെ കാണുക എന്ന്. അതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം. അതിനോളം വലിയ സുഖം വേറൊന്നുമില്ല. അള്ളാഹുവിനെ കാണാതെ ഇബാദത്ത് ചെയ്തവൻ അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് അള്ളാഹു അവന് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുമെന്നത്, റബ്ബിനെ കാണിച്ചു കൊടുക്കുന്നത്. അത് ഇതിന്റെ എല്ലാം അപ്പുറത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റബ്ബിനെ കാണാൻ ചെന്നാലുള്ള വിരുന്നാണ് ഇതെല്ലാം. ഇത് വിരുന്നാണ്, നുജുനാണ്. വിരുന്നിന്റെ പ്രത്യേകത എന്താ? വിരുന്നെന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല വിരുന്നിനുണ്ടാക്കുക. എപ്പോഴും വിരുന്നാണ്, അത് മുഴുവൻ വിരുന്നാണ്. അള്ളാഹു ആണ് അവർക്ക് ഇണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ആണ് അവർക്ക് ഇവരെ ഇണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവരെ കുറിച്ച് ഹദീസുകൾ ധാരാളമായി വന്നിട്ടുണ്ട്. അവളിൽ ഒരുവനുടെ തട്ടം അത് ഖൈറും മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലും അതിലുള്ളതിനേക്കാളും എല്ലാം ഹൈറാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവളെങ്ങാനും ഭൂമിയിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ മുഴുവൻ അവളുടെ പ്രകാശം നിറഞ്ഞേനെ, അവളുടെ സുഗന്ധം പരന്നേനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും മനോഹരമായി പുഞ്ചിരിക്കുന്ന, ഏറ്റവും നന്നായി സംസാരിക്കുന്ന, ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിക്കുന്ന ഇണകൾ. അതുപോലെ ദുനിയാവിൽ നിന്ന് അവിടെ എത്തിയ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ, പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട് ഹൂറുൽ ഈനിനേക്കാൾ ശ്രേഷ്ഠത അവരായിരിക്കുമെന്ന്. കാരണം അവർ ദുനിയാവിൽ നിന്ന് അമൽ ചെയ്തെത്തിയതാണ്. അവിടെ ദുനിയാവിൽ നിന്ന് അമൽ ചെയ്ത് എത്തിയ അള്ളാഹുവിന്റെ അടിയാച്ചികളാണവർ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത വഹിദത്തുകളായ സ്ത്രീകളാണവർ എന്ന് പല മുൻഗാമികളും അഭിപ്രായപ്പെട്ടത് കാണാം. ഹൂറുൽ ഈനിനേക്കാളും ശ്രേഷ്ഠനാണ് ആര്? ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് സ്വർഗത്തിലെത്തുന്ന മുഅ്മിനാത്ത് എന്ന്. വല്ലാഹു അലം. അള്ളാഹു പറയുന്നു യദ്ഊന ഫീഹ, അവരവിടെ വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ബികുല്ലി ഫാകിഹത്തിൻ, എല്ലാ പഴങ്ങളും അവർ ചോദിക്കുമ്പോഴേക്ക്, അല്ല മനസ്സിൽ കൊതിക്കുമ്പോഴേക്ക് അവരുടെ മുന്നിലെത്തും. ആമിനീൻ, ആമിനീൻ, അവർ നിർഭയരായിക്കൊണ്ട് അവർക്ക് അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു തടസ്സവുമില്ലാതെ അവർക്കത് മുന്നിലെത്തും. അവരുദ്ദേശിക്കുമ്പോഴൊക്കെ അത് മുന്നിലെത്തും, ഒരു തടസ്സവുമില്ലാതെ. ഒരു തടസ്സവുമില്ല, മുറിഞ്ഞു പോകാത്തതാണ് അവിടെയുള്ള സുഖങ്ങൾ. ഒരു നിമിഷം പോലും മുറിഞ്ഞു പോവുകയില്ല. നോക്കൂ, അല്ലാഹു പറയുന്നത് ലാ യദൂഖൂന ഫീഹൽ മൗത, അവരവിടെ മരണം രുചിക്കുകയില്ല. ഇല്ലൽ മൗതത്തൽ ഊലാ, നേരത്തെ ദുനിയാവിലെ മരണമൊഴികെ മരണമില്ല. വവഖാഹും അദാബൽ ജഹീം, വവഖാഹും, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അദാബൽ ജഹീം, ജഹീമിന്റെ അദാബിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്. നേരത്തെ പറഞ്ഞ സഖൂം വൃക്ഷത്തിൽ നിന്ന്, മോശമായ പാനീയത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അതാണ് ഖുർആനിൽ അള്ളാഹു ചോദിച്ചത്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ചോദിക്കൂ നബിയെ, അതാലിക്ക ഖൈറുൻ, അതാണോ നല്ലത്? അംശ ചറത്തു സഖൂം, അല്ല സഖൂം വൃക്ഷമോ, ഏതാണ് നല്ലത്? ഇത് അള്ളാഹുവിന്റെ ചോദ്യമാണ്. അള്ളാഹു ആണ് ഇതിനെ പഠിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ വിശാലത? സ്വർഗത്തിന്റെ വിശാലത എന്താ? എന്താണ് ഇതിന്റെ വിശാലത? അർദ്ദുഹ സമാവാത്തു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയുമാണ് അതിന്റെ വിശാലത. ആകാശങ്ങളും ഭൂമിയുമാണ് അതിന്റെ വിശാലത. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, ഇപ്പൊ നരകമെവിടെ? നരകമെവിടെ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അർദ്ദാണ് എന്തിനുള്ളത്? സ്വർഗത്തിനുള്ളത്. അർദ്ദ് എന്നാണ് പറഞ്ഞത്. അർദ്ദിന്റെ അർത്ഥം വീതിക്കാണ് എന്ത് പറയുക? അർദ്ദ് എന്ന് പറയുക. വീതിയേക്കാൾ അധികം ഉണ്ടാവും എന്ത്? നീളം. വീതി അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും വലിപ്പമാണ് അതിനുള്ളത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അപ്പോൾ നരകം എവിടെയാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, രാത്രി വന്നാൽ എവിടെ, പകൽ എവിടെ? പകൽ വന്നാൽ രാത്രി എവിടെയാ പോകുന്നത്? ഇതേ മറുപടി സഹാബികൾ പറഞ്ഞതാണ് കാണാം. ഈ ചോദ്യം ചോദിച്ച ആളുകളോട് സംശയമില്ല. ഇപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിൽ പകൽ അപ്പുറത്തുണ്ട് അല്ലേ? ഉണ്ട്, പകൽ വന്ന രാത്രി ഉണ്ട്. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നരകം ഉണ്ട്. ആകാശഭൂമികളുടെ വിശാലതയുണ്ട് സ്വർഗത്തിന്. അവിടെ ഓരോരുത്തർക്കും അതിവിശാലമായ സുഖ സൗകര്യങ്ങളാണ് ലഭിക്കുക. അതിൽ ദറജകളിൽ വ്യത്യാസമുണ്ട്. 100 ദറജകൾ സ്വർഗത്തിലുണ്ട്. താഴെ ദറജയിലുള്ള ആളുകൾ മുകളിൽ ദറജയിലുള്ള ആളുകൾ നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെയാണ്. അത്രയും വ്യത്യാസമുണ്ടാകും. എന്നാൽ അതിലവസാനം പ്രവേശിക്കുന്നവന്റെ സ്വർഗീയ സുഖങ്ങൾ പോലും ഈ ദുനിയാവും അതിന്റെ പത്തിരട്ടിയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയ വമാ ഫിഹ. സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, ഖൈറു മിന ദുനിയ വമാ ഫിഹ, ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറാണ്. അതിൽ സ്വർഗത്തിന്റെ വിശാലതയും ദുനിയാവിന്റെ നിസാരതയും അതിൽ വന്നു. ദുനിയാവ് ഒന്നാകെ കൂട്ടിയാലും സ്വർഗത്തെ സംബന്ധിച്ചതോ ഇത്ര മാത്രമേ ആവുകയുള്ളൂ. ഇവിടേക്കാണ് സഹോദരങ്ങളെ നമുക്ക് ഈ ആഖിറത്തിലേക്കാണ് എത്താനുള്ളത്. ഞാൻ നിങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട നാളത് ഉറപ്പാണ്. യൗമ യഖൂമു നാസു ലറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന ദിവസം. ആ ദിവസം വരാനുണ്ട്. ഫരീഖും ഫിൽ ജന്ന ഫരീഖും സഈദ്, ഒരു കൂട്ടർ സ്വർഗത്തിനാണ്, ഒരു കൂട്ടർ കത്തിയാളുന്ന നരകത്തിനാണ്. യാതൊരു സംശയവുമില്ല. ഈ ആകാശഭൂമികളെ പടച്ച റബ്ബ് നമ്മെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ബീജവും പിന്നെ രക്തക്കട്ടയും മാംസപിണ്ടവും ഒക്കെയായി, പിന്നെ എല്ലുകൾ നൽകി അതിനു മുകളിൽ മാംസം പൊതിഞ്ഞ് കുഞ്ഞായി പുറത്തേക്ക് കൊണ്ടുവന്ന റബ്ബ്, എന്നിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ച, നടക്കാൻ ശേഷി നൽകിയ, ബുദ്ധി നൽകിയ, ചിന്തയും അതുപോലെ വിവരവുമെല്ലാം നൽകിയ, ഇനി നമ്മളെ മരിപ്പിക്കുന്ന റബ്ബ്, അവന്റേതാണ് സ്വർഗം, അവന്റേതാണ് നരകം. അവനതൊരുക്കി വെച്ചിട്ടുണ്ട്. അവന്റെ റസൂലുകൾ ഏറ്റവും സത്യസന്ധരായ ആളുകൾ, കളവ് പറയുമെന്ന് ശത്രുക്കൾക്ക് പോലും അഭിപ്രായമില്ലാതിരുന്ന അള്ളാഹുവിന്റെ റസൂലുകൾ, മുഴുവൻ റസൂലുകളും പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ കൊടാനു കൊടാനു ഉമ്മത്തുകൾ വിശ്വസിച്ചു പോകുന്ന കാര്യമാണിത്. കിതാബുകൾ മുമ്പ് നൽകപ്പെട്ടവരും ശേഷം നൽകപ്പെട്ടവരുമെല്ലാം വിശ്വസിക്കുന്ന ഉറപ്പുള്ള കാര്യം. ഇന്നഹു ലഹഖുൻ, ഇത് സത്യമാണ്. ഞാനിതാ മിസ്ലിമാനക്കും തന്തിക്കും, നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സത്യം ചെയ്തു പറയാൻ, റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞത് ഖുർആനിൽ മൂന്നേ മൂന്ന് സന്ദർഭങ്ങളാണ്. മൂന്നും ആഖിറത്തിനെ കുറിച്ചാണ്. ജനങ്ങൾ ചോദിക്കുന്നത് സത്യമാണോ, സത്യമാണോ എന്ന്. ഖുൽ ഈ റബ്ബി, പറയൂ നബി, എന്റെ റബ്ബ് തന്നെ സത്യം, ഇത് സത്യമാണ്. എന്റെ റബ്ബ് തന്നെ സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ അള്ളാഹു പറഞ്ഞത് ഖുർആൻ മൂന്ന് സൂറത്തുകളിലാണ് ഉള്ളത്, മൂന്ന് സ്ഥലത്താണുള്ളത്. മൂന്നും ഏത് കാര്യത്തിലാണ്? പരലോകത്തിന്റെ കാര്യം. ഇത് ഹഖാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് എഴുന്നേറ്റാൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുണ്ടായിരുന്നു ദുആയിൽ കാണാം, ഉൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, നബിയൂന ഹഖുൻ, നബിമാർ സത്യമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്, ആഖിറത്ത് സത്യമാണ്. ഇത് സത്യമാണ് എന്നത് ഹക്കാണ് എന്നത് അത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ان الساعه الاتيه لا ريب فيها ذلك بان الله هو الحق انه يحيي الموتى انه على كل شيء قدير وان الساعه اتيه لا ريب فيها وان الله يبعث من في القبور اللهم ارجو رجيبكم قبرുകളിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. സത്യമാണ്, സത്യമാണ്, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ ഹഖിനു വേണ്ടി നമ്മൾ, അതിനാണ് നമ്മൾ ജീവിക്കുന്നത്, അതിനാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു പറയുന്ന സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഫദ്ലം റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ഫദ്ലാണിത്. ഫദ്ൽ എന്നാൽ ഔദാര്യം. ഇതാരുടെയും അവകാശമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അല്ലെങ്കിൽ ഒരു അമലും, എത്ര അമൽ ചെയ്താലും അത് സ്വർഗത്തിന് പകരമല്ല, മറിച്ച് സ്വർഗത്തിന് സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ്. അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആളുകളെ മുഴുവൻ അള്ളാഹു നരകത്തിലിട്ടാലും അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. എന്താണ് കാരണം? ജനങ്ങളുടെ ഒരു അമലും സ്വർഗത്തിന് പകരമാവുകയില്ല. അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. ഫദ്ൽ തുടക്കത്തിലും ഒടുക്കത്തിലും യഥാർത്ഥത്തിൽ അവന്റേതാണ്. നമുക്കിതിന് തൗഫീഖ് ചെയ്യുന്നത് റബ്ബാണ്, പ്രതിഫലം നൽകുന്നതും റബ്ബാണ്. ഫദ്ലം റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ഫദ്ലാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, ذلك هو അതാണ് അൽ ഫൗസ് ഉൽ അദീം, ഏറ്റവും മഹത്തായ വിജയം. ഇതിനേക്കാൾ വലിയ വിജയം വേറെ എന്തുണ്ട്? സ്വർഗം ലഭിക്കുക എന്നതിനേക്കാൾ വലിയ വിജയം വേറെ യാതൊന്നുമില്ല. നിങ്ങൾ ദുനിയാവിലെ ഏതേത് സുഖങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തുള്ളതാണ് സ്വർഗം. ഇമാം ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ദുനിയാവ് എന്നത് ഒരു മീന പോലെയാണ്, ഒരു തുറമുഖം പോലെയാണ്. രണ്ടു ഭാഗത്തേക്കുള്ള കപ്പലുകളും ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ളതും അതുപോലെ നരകത്തിലേക്കുള്ളതും. ഈ രണ്ട് സ്ഥലത്തുള്ള കാര്യങ്ങളെന്തോ, സ്വർഗസുഖങ്ങളുണ്ടോ, അതിന്റെ ഒരു ചെറിയ അംശം അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിരിക്കുന്നു. നരകത്തിലെ ശിക്ഷ എന്തോ, അതിന്റെ ഒരു ചെറിയ അംശം അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുഅ്മിൻ അവന് ലഭിക്കാത്ത ഏത് സുഖവും സൗകര്യവും കണ്ടാലും അവൻ പറയും ഉഈദുക്കൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് കാണാം. അത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ദുനിയാവിൽ ഏത് പ്രയാസം അവൻ കണ്ടാലും മുഅ്മിൻ എന്തോർക്കും, ഇതിനേക്കാൾ വലിയ പ്രയാസം നരകമോർക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ടോയ്ലറ്റിന്റെ അടുത്തോ അങ്ങനെയുള്ള ദുർഗന്ധമുള്ള എവിടെയെങ്കിലും ആളുകൾക്കിടയിൽ കുടുങ്ങിപ്പോയാൽ തീരെ സഹിക്കാൻ സാധിക്കാത്തതാണ് നമുക്കെന്ത് ദുർഗന്ധം. ചിന്തിച്ചു നോക്കൂ, നരകത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണത്, അങ്ങേറ്റത്തെ ദുർഗന്ധം. അവിടെ നിന്നൊരിറ്റ് ദുനിയാവിൽ ഇറ്റിപ്പോയാൽ ദുനിയാവ് ഒന്നാകെ ഭൂമിയിലുള്ളവർ മുഴുവൻ മൂക്കി പൊത്തേണ്ടി വരും. ആലോചിച്ച് നോക്കുന്ന നരകത്തിലെ ശിക്ഷകളുടെ ഒരിനമാണ് എന്നതുപോലെ ഒരു ദുർഗന്ധമാണ് നമ്മൾ അനുഭവിച്ചാലും എന്തിനോർക്കുക, നരകത്തെ ഓർക്കുക. ഒരു ചെറിയ പ്രയാസമാകട്ടെ, അതിന്റെ ഏറ്റവും കഠിനമായ രൂപം നരകത്തിലുണ്ട്. തീ കണ്ടാൽ അള്ളാഹു തീയെക്കുറിച്ച് പറഞ്ഞെന്താ, നഹ്നു ജഅൽനാഹ തദ്കറതൻ വമതാഅൻ ലിൽമുഖ്വീൻ, തീയെ നാം എന്താക്കിയിരിക്കും, തദ്കറ ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു. എന്തിനുള്ള ഓർമ്മപ്പെടുത്തലാണ്, ഏറ്റവും വലിയ തീയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. നരക ശിക്ഷയുടെ കടുപ്പം അറിയണോ, അതാ ഹോസ്പിറ്റലുകളിലേക്ക് ചെന്നാൽ തീപ്പൊള്ളലേറ്റ് ചികിത്സക്ക് വന്ന ആളുകൾ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, അതിന്റെ വേദന എത്രയാണ്, തീപ്പൊള്ളലേറ്റ മനുഷ്യന്റെ വേദന എത്രയാണ്. എന്നാൽ അതിന് 70 ഇരട്ടി അതിനു മുകളിൽ ചൂട് നൽകപ്പെട്ടിട്ടുണ്ട് നരകത്തേക്ക്. ഓരോന്നിനും ഓരോ ഇരട്ടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതേത് സുഖങ്ങളും മുഅ്മിനെ സ്വർഗം ഓർമ്മപ്പെടുത്തുന്നു, ഏതേത് പ്രയാസവും നരകം അവനെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗം അള്ളാഹുവിന്റെ ഫദ്ലാണ്. ذلك هو الفوز العظيم فإنما يسرناه بلسانك ونبيه فإنما يسرناه نام ഇത് എളുപ്പമാക്കിയിരിക്കുന്നു, നാം ഇത് എളുപ്പമാക്കിയിട്ടുണ്ട്. ബിലിസാനിക്ക, ഓ നബിയെ, താങ്കളുടെ ഭാഷ കൊണ്ട്. ലിസാൻ എന്നാൽ ഇവിടെ അർത്ഥം എന്താണ്, ഭാഷ. നാമിന് ലിസാൻ എന്ന് പറയും, അതുപോലെ ഭാഷക്ക് പറയും. ഈ ഭാഷ ഏതാണ്, അറബിയാണ്. ഇബ്നു കസീർ പറഞ്ഞു, ഹുവ അഫ്സഹുൽ ലുഗാത്ത്, ഭാഷകളിൽ ഏറ്റവും ഫസാഹത്തുള്ള, ഏറ്റവും ഭാഷയുടെ ഭംഗിയുള്ള ഭാഷ ഏതാണത്, അറബിയാണ്. അജ്ലാഹ വ അലാഹ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും ഏറ്റവും മുന്തിയതുമായ ഭാഷ അത് അറബിയാണ്. ആ ഭാഷയിൽ നാം ആക്കിയിരിക്കുന്നത്, എളുപ്പമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയല്ല, അല്ലാഹു യതദക്കറൂൻ, എന്തിനു വേണ്ടി മാത്രമാണ് അവർ ചിന്തിക്കാൻ, അവർ മനസ്സിലാക്കാൻ, അവർ അറിയാൻ. ഇവിടെ അതിനെ എന്ന് പറഞ്ഞിരിക്കുന്നു, അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈനമയസർനാഹു, നാം അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഏതാണ് ഇവിടെ ഉദ്ദേശം, ഖുർആനാണ്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്ന മുൻദിരീൻ. തുടക്കത്തിലും ഒടുക്കത്തിലും സൂറത്തിൽ എന്തിനെ പറ്റി പറയുന്നു, ഖുർആനെ കുറിച്ച് പറയുന്നു. നാം ഇത് എളുപ്പമാക്കിയിരിക്കുന്നു നിന്റെ ഭാഷ കൊണ്ട്, എന്തിനു വേണ്ടി മാത്രമാണത്, ആളുകൾ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഫർതഖിബ്, ഉനബിയെ കാത്തിരുന്നു കൊള്ളുക. അതായത് അള്ളാഹുവിന്റെ സഹായം വരുന്നത്, അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ പാലിക്കുന്നത് കാത്തിരുന്നു കൊള്ളുക. ഇന്നഹും മുർതഖിബൂൻ, അവരും കാത്തിരിക്കുക. അവരുടെ കാത്തിരിപ്പിന്റെ അന്ത്യത്തിൽ അവർക്ക് മനസ്സിലാകും ആർക്കാണ് വിജയം, ആരാണ് രക്ഷപ്പെടുക, ആരാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുക. ഫർതഖിബ് إنهم مرتقبون والله تعالى عالم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته